Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ആദ്യം ചെയ്യുന്നവൻ വേദം അധ്യയനം ചെയ്യുന്നു, അതിൽ നിന്ന് കർമ്മങ്ങളെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും അറിയുന്നു, ആ ഫലത്തെ ആഗ്രഹിക്കുന്നു, ആ ഫലത്തെ നേടാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉപാസനാരഹിതമായാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അവൻ ദക്ഷിണായന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, അവന് പുനരാവൃത്തി സംഭവിക്കുന്നു. സ്വാഭാവികയാത്തു അശാസ്ത്രീയ പ്രവൃത്തിയ പശ്വാദിസ്ഥാവരാന്ത അധോഗതിസ്യ. ഇനി സ്വാഭാവികമായ പ്രവൃത്തിയുണ്ട്. ആ സ്വാഭാവികമായ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണോ, പശ്വാദി അശാസ്ത്രീയ പ്രവൃത്തി. സ്വാഭാവിക പ്രവൃത്തി എന്ന് പറയുമ്പോൾ അശാസ്ത്രീയമായ പ്രവൃത്തി. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വരുന്ന ശാസ്ത്രമുണ്ട്, സയൻസ്, അതല്ല ഇവിടെ പറയുന്നു. ശങ്കരാചാര്യർ പറയുന്ന ശാസ്ത്രം, അന്ന് ഈ ശാസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു. ഐൻസ്റ്റീന്റെയും ന്യൂട്ടന്റെയും ഒന്നും ശാസ്ത്രം അന്നും ഉണ്ടായിരുന്നില്ല. ആ ശാസ്ത്രത്തെ അല്ല പറയുന്നു. ശാസ്ത്രം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ സയൻസും ഉടൻ വ്യാഖ്യാനിച്ചോളും. അതല്ല ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നതിന് ഇന്നത്തെ സയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വൈദികമായ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായിരുന്ന ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ പറയുന്ന കർമ്മങ്ങളെക്കുറിച്ചും ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചുമാണ് മുമ്പ് പറഞ്ഞത്. അശാസ്ത്രീയമായ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കർമ്മങ്ങൾ, അത് ആര് പറഞ്ഞതായാലും ശരി, ഐൻസ്റ്റീൻ പറഞ്ഞതായാലും ശരി, ന്യൂട്ടൺ പറഞ്ഞതായാലും ശരി, അതെല്ലാം അശാസ്ത്രീയമായ കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എല്ലാ അശാസ്ത്രീയമായ കർമ്മങ്ങളാണ്. ഇതെന്റെ ഇതനുസരിച്ച് പറയുന്നതല്ല, ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് പറയുന്നതാണ്. ശങ്കരപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിന്ന് ചെയ്യുന്നത് വേദം പഠിക്കുന്നു, അതിന് കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, ഫലത്തെ അറിയുന്നു, എന്നിട്ട് ആ ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യല്ല. ഇന്നത്തെ ലോകത്ത് ഉള്ള കർമ്മങ്ങൾ, അതിന്റെ ഫലം, ആ ഫലത്തെയും കർമ്മത്തെയും നമ്മൾ മനസ്സിലാക്കുന്നു, ആ ഫലത്തിന് വേണ്ടി ആ കർമ്മത്തെ ചെയ്യുന്നു. ഇതിനെ എന്ത് പറയുന്നു, അശാസ്ത്രീയമായ കർമ്മങ്ങൾ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് ആ ശാസ്ത്രത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ആ ശാസ്ത്രങ്ങൾ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന എന്താണ് പശ്വാദി സ്ഥാവരാന്ത അധോഗതി, അതിന്റെ ഫലം എന്താണ്? കാരണം ഇത് ശാസ്ത്രത്തിന് ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നത്തെ ശാസ്ത്രം മനസ്സിലാക്കി ചെയ്യുന്നു, ആത്യന്തികമായി ഇതിന്റെ ഫലം എന്തായിരിക്കും? എല്ലാ കർമ്മത്തിനും മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മുഖ്യഫലമുണ്ട്, അവാന്തരമായ ഫലമുണ്ട്, അല്ലെങ്കിൽ ഗുണഫലങ്ങളുണ്ട്. ഇന്ന് ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ, ശാസ്ത്രീയമല്ലാത്ത കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്ന് പറയുന്നത് മൃഗങ്ങൾ, സ്ഥാവര മൃഗങ്ങൾ, വൃക്ഷലതാദികൾ വരെയുള്ള ജന്മമാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായ കർമ്മങ്ങൾക്ക് അത് വരാൻ വഴിയില്ല. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കർമ്മം ചെയ്യുക, അതിന് ഇന്ന ഫലത്തെ നേടുക. ഇവിടെ അങ്ങനെയല്ല, ഇത് സ്വാഭാവികമായി ചെയ്യുന്നതാണ്. ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്തതെല്ലാം സ്വാഭാവികമാണ്. ഏതായാലും നമ്മൾ ശാസ്ത്രം നോക്കിയല്ല ചെയ്യുന്നു, ശാസ്ത്രം നമ്മൾക്ക് അറിയില്ല. അപ്പൊ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്തതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം. അതെന്തായാലും ശരി, അത്തരം കർമ്മങ്ങളുടെ, സ്വാഭാവികമായ കർമ്മങ്ങളുടെ ഫലം എന്താണ്? അധോഗതി എന്നാണ് പറയുന്നത്. അധോഗതി എന്ന് പറയുന്നത് ഊർധ്വഗതി എന്ന് പറയുന്നതിന് വിപരീതമായിട്ട്. ജീവനെ സംബന്ധിച്ച് പറയുകയാണ്, ജീവന് രണ്ട് ഗതിയുണ്ട്, ഒന്ന് ഊർധ്വഗതി, മറ്റൊന്ന് അധോഗതി. ആ ഊർധ്വഗതിയാണ് പറയുന്നത് ദക്ഷിണായനം, ഉത്തരായണം. അധോഗതിയാണ് പറയുന്നത് ഈ പശുപക്ഷ്യാദി ജന്മങ്ങൾ, അതാണ് അധോഗതി. ഇതിൽ വെച്ച് നമ്മൾ കർമ്മത്തിന്റെ സ്വഭാവം, കർമ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തിനാണ് കർമ്മമെന്ന് പറയുന്നത്? എന്തിനാണ് ശാസ്ത്രമെന്ന് പറയുന്നത്? എന്തിനാണ് കർമ്മഫലമെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഭാഷകാരൻ പറയുന്നത് സ്വന്തം കൽപ്പന അനുസരിച്ചിട്ടല്ല, പ്രാമാണികമായിട്ടാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രത്തെ പ്രമാണമാക്കി പറയുകയാണ്. ആ പ്രമാണങ്ങളെയാണ് അടുത്ത് പറയുന്നത്. അഥ ഏതയോ പഥോർ ന കതരേണ ചന തനിമാനി ക്ഷുദ്രാണി അസകൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി. ഏതയോഹോ പഥോർ, ഇവിടെ രണ്ട് മാർഗങ്ങളുണ്ട്, ഒന്ന് ദക്ഷിണായനം, മറ്റൊന്ന് ഉത്തരായനം. വേറെ രീതിയിൽ നിന്നും പറയും എന്താണ്? ദേവലോകപ്രാപ്തി, ഇതരലോകപ്രാപ്തി, ഈ രണ്ട് മാർഗങ്ങൾ. ഈ രണ്ട് മാർഗങ്ങൾക്കും ഉപകരിക്കുന്ന കർമ്മങ്ങൾ കത്തിരേണത്തിന്, ഇതിലേതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതിരുന്ന, ചുരുങ്ങിയ പക്ഷം ഒന്നിനെ ആശ്രയിക്കണം. വൈദികന്മാരതാണ് ചെയ്യുന്നത്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ താൻ ഇമാനി ക്ഷുദ്രാണി അസകൃതാവൃത്തിയിനി ഭൂതാനി ഭവന്തി. ഈ ക്ഷുദ്രങ്ങളായിരിക്കുന്ന, അല്പങ്ങളായിരിക്കുന്ന, നിസ്സാരങ്ങളായിരിക്കുന്ന, അസകൃത് ആവൃത്തിയിനി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ പ്രാണികളായി എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ പശുവാദി സ്ഥാവരാന്തം ജനിക്കേണ്ടി വരുന്നു. അതാണ് സ്വാഭാവികമായ ലൗകികമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഫലം. അത് സംഭവിക്കുന്നു. ജായസ്വ മ്രിയസ്വ ഇത്യേത് തൃതീയം സ്ഥാനം, ഇത് മൂന്നാമത്തെ സ്ഥാനം. ജനിക്കുക മരിക്കുക, ഇതിവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റതങ്ങനെയല്ല, ജീവൻ ഊർധ്വഗതിയായി ഉയർന്ന ലോകങ്ങളിൽ പോയി അവിടെ കഴിയുന്നു, തിരിച്ചു വരേണ്ടി വരും. എന്നാലും അവിടെ ചിരം ഉഷിത്വ പറയും, ദീർഘകാലം അവിടെ വസിച്ച് തിരിച്ചു വരുന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ തുച്ഛമായ പരിമിതമായ ഒരു കാലയളവിൽ, ഒരു ചെറിയ ആയുസ്സിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക, ഇതൊന്നും വേണ്ടി വരുന്നില്ല. ദൈവലോകപ്രാപ്തിയായാലും ശരി, പിതൃലോകപ്രാപ്തിയായാലും അത് പരമമല്ല എന്ന് പറയും. എന്നാലും ഇതിനപേക്ഷിച്ചത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ വൈദികമായ മാർഗത്തെ പിന്തുടരണം, അത് ശ്രേഷ്ഠമാണ്. ലൗകികമായ സ്വാഭാവികമായ പ്രവൃത്തികളെ അപേക്ഷിച്ചു നമ്മളിൽ നിന്ന് ഈ ശാസ്ത്രങ്ങളെയൊന്നും അവലംബിക്കാതെ നമ്മൾ എന്തെങ്കിലും പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിന്റെ ഫലം ഇത് തന്നെ, പുനരഭി ജനനം, പുനരഭി മരണം, അത് തന്നെ അതിന്റെ ഫലം. ഇത് ശ്രുതേഹേ പറയും. താൻ ഈ പറയുന്നത് ശ്രുതിയെ പ്രമാണമാക്കിയാണ്, കേവല യുക്തിയെ പ്രമാണമാക്കിയിട്ടല്ല. മറിച്ചാണെങ്കിലോ പ്രജാഹ തിസ്രോ അത്യായം ഈയുഹു ഇതിജ മന്ത്രവർണ, ഇങ്ങനെയും പറയുന്നുണ്ട്. തിസ്രഹ പ്രജാഹ, പ്രജകൾ മൂന്ന് തരത്തിലുള്ള പ്രജകൾ, അണ്ഡജം ഉദ്ഭിജം സേദജം, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവരെയാണ് തിസ്രഹ പ്രജാഹ എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള യോനികൾ, അതിൽ നിന്നുണ്ടാകുന്ന ജന്മങ്ങൾ, അതിൽ വരുന്നതാണ് പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും. അതിനാണ് ഈ പറയുന്നത് അണ്ഡജം ഉദ്ഭിജം സ്വേതജം. അത്യായം ഈഹു, അതിക്ലേശകരമായ കഷ്ടതമമായ ജന്മങ്ങളെ ഈഹു പ്രാപിക്കുന്നു. അത് ക്ലേശകരമാണ്. ഈ മൂന്ന് തരത്തിലുള്ള യോനികളെ പ്രാപിച്ച് കഷ്ടതരമായ, കഷ്ടതമമായ ജന്മത്തെ പ്രാപിക്കുന്നു. ആര്? സ്വാഭാവികമായ പ്രവൃത്തികൾ ചെയ്യുന്നവർ, ശാസ്ത്രത്തെ ആശ്രയിക്കാത്തവർ, പ്രമാണങ്ങളെ സ്വീകരിക്കാത്തവർ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർ. അതാണ് സംഭവിക്കുന്നത്. അടുത്ത ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. ഈ മൂന്ന് പ്രജകളായിത്തീരും. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും. അങ്ങനെയുള്ളവരോട്, അങ്ങനെയുള്ള സ്വാഭാവികമായ പ്രവൃത്തി ചെയ്യുന്നവരോട് അല്ല ഇവിടെ വേദം പറയുന്നു. അവരോട് പറഞ്ഞു കഴിഞ്ഞു ഇന്നതാണ് നിന്റെ കർമ്മത്തിന്റെ ഫലം, ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മറിച്ചാണെങ്കിലോ, വൈദിക മാർഗത്തിലേക്ക് തിരിഞ്ഞാലോ, വൈദിക മാർഗത്തിലേക്ക് തിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കർമ്മങ്ങളെല്ലാം അവൻ ചെയ്യുന്നു. അവൻ വേദം അധ്യയനം ചെയ്യുന്നു, അവൻ സ്മൃതികൾ മനസ്സിലാക്കുന്നു, അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കർമ്മങ്ങളെയും ഫലങ്ങളെയും മനസ്സിലാക്കുന്നു. നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മനസ്സിലാക്കുന്നു. വർണ്ണ ആശ്രമധർമ്മങ്ങൾക്കനുസരിച്ച് ഉള്ള കർമ്മങ്ങളെ അവൻ അനുഷ്ഠിക്കുന്നു, അതിൽ ത്യജിക്കേണ്ടതിനെ ഉപേക്ഷിക്കുന്നു, കാമ്യ നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കുന്നു, നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ചെയ്യുന്നു. അത് ഒരു കർമ്മം തന്നെ ലൗകികവും ശാസ്ത്രീയവുമാകും. അതും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. സ്വാഭാവികമായി അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ലൗകികം, ശാസ്ത്രബോധത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയം. എന്താണ് അതിന്റെ വ്യത്യാസം? യുദ്ധം അത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. അത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ, എന്നുവെച്ചാൽ ധർമ്മ നിയമമനുസരിച്ചാണ് അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയ കർമ്മമായി. അതല്ല, യുദ്ധം ചെയ്യുന്നവരെല്ലാം ധർമ്മ നിയമമനുസരിച്ചല്ല ചെയ്യും, സഹജമായ സ്വാഭാവികമായ പ്രേരണ കൊണ്ട് യുദ്ധം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലൗകികമായി. അവിടെയാണ് എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല, അവിടെ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടോ, അതിൽ ശാസ്ത്രീയമായ മാർഗങ്ങളെ അവലംബിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ ക്ഷത്രിയന്റെ നിത്യകർമ്മം എന്ന് പറയുമ്പോൾ അതിൽ യുദ്ധത്തിനെയും പെടുത്തിയിരിക്കുകയാണ്. യുദ്ധം അവന്റെ നിത്യകർമ്മമാണ്. അപ്പോൾ നിത്യകർമ്മമാണെന്നുള്ള ബോധത്തോടുകൂടി, നിത്യകർമ്മത്തിന്റെ വ്യവസ്ഥകളോടുകൂടി അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സ്മാർത്ഥ കർമ്മമാണ്, അല്ലെങ്കിൽ അത് സ്വാഭാവിക കർമ്മമാണ്. ഇങ്ങനെയാണ് കർമ്മത്തെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, എന്താണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സ്വാഭാവികമായ കർമ്മങ്ങളാണ്, ലൗകികമായ കർമ്മങ്ങളാണ്, അതിന്റെ ഫലം അധോഗതിയാണെന്ന് പറഞ്ഞു. അതതിന്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റൊരു കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല പറഞ്ഞത്, ഇതേ കർമ്മങ്ങളെ തന്നെ നമ്മൾ ശാസ്ത്രീയമാക്കുകയാണ്. അങ്ങനെ ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധം എന്നതുപോലെ അത് തന്നെ ലൗകികവും ശാസ്ത്രീയവുമുണ്ടല്ലോ. ഇതേ കർമ്മങ്ങൾ തന്നെ ശാസ്ത്രീയമായി ചെയ്താണ്, ശാസ്ത്രീയമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ചെയ്യുമ്പോൾ. കാരണം അവിടെ വൈദികമായാലും സ്മാർത്ഥമായാലും അവിടെ പ്രാധാന്യം കൊടുക്കുന്ന ധർമ്മത്തിനാണ്. ഇത്തരം കർമ്മങ്ങൾ ധാർമ്മികമായി ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കർമ്മങ്ങളിൽ വിവേചനം വരും. അത് നിത്യമാണോ, നൈമിത്തികമാണോ, കാമ്യമാണോ, നിഷിദ്ധമാണോ എന്നുള്ള വിവേചനം വരും. ആ ധർമ്മബോധത്തിലെ ആ വിവേചനം വരും. ഇന്ന് ചെയ്യുന്ന ആ ലൗകികമായ കർമ്മങ്ങൾ തന്നെ ആ ധർമ്മബോധത്തോടുകൂടി വിവേചനത്തിൽ വരുമ്പോൾ ഇതിൽ തന്നെ എന്ത് വരും? നമുക്ക് നിഷിദ്ധം വരും, ഉപേക്ഷിക്കേണ്ടത് വരും, നിത്യമായി അനുഷ്ഠിക്കേണ്ടത് വരും, കാമ്യം വരും, ആ കാമ്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, നിഷ്കാമ ഭാവം വരും. അവിടെ ധർമ്മബോധം വന്നു കഴിഞ്ഞു. അങ്ങനെ നിഷ്കാമബോധത്തോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ ശാസ്ത്രീയ കർമ്മങ്ങളായി മാറും. പക്ഷെ അവിടെ അത് ശ്രുതി സ്മൃതി മൂലകമായിരിക്കും. എന്നുവെച്ചാൽ അവിടെ നിർദ്ദേശിക്കുന്ന ധർമ്മബോധത്തോടുകൂടിയാകണം, അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായ പ്രവൃത്തിയായി മാറും. അപ്പൊ സാധാരണ മനുഷ്യൻ ഇത് ഈ കർമ്മം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടാണ്, ധർമ്മബോധം കൂടാതെയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫലം അധോഗതിയാണ്. കാരണം അവിടെ വിവേചനമില്ല, അവനവിടെ എന്താണ് കാമ്യം, എന്താണ് നിഷിദ്ധം എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ കാമ്യമായി അവൻ അനുഷ്ഠിക്കുന്നു, അതിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവിടെ അധോഗതി ഫലമായി തീരും. അപ്പോൾ ലൗകികമായ കർമ്മങ്ങളെയും ശാസ്ത്രീയമാക്കാം. ഇപ്പോൾ വൈശ്യന്റെ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, കൃഷി, ഗോരക്ഷ, വാണിജ്യം. ഇത് സ്മാർത്ഥമാണ്, കാരണം സ്മൃതി നിർദ്ദേശിക്കുന്നതാണ്. ആ കർമ്മങ്ങൾ ധർമ്മബോധത്തോടുകൂടി വരുമ്പോൾ അത് സ്മാർത്ഥമായി. അശ്വിമ അതില്ലാതെ ചെയ്യാം, സ്വാഭാവികമായി ചെയ്യാം, ഇതൊന്നും അറിയാതെ ധർമാധർമ്മ വിവേകം കൂടാതെ ചെയ്യാം. അപ്പോൾ അത് ലൗകികമായി. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്മാർത്ഥ കർമ്മങ്ങളെ സംബന്ധിച്ച്, വൈദികമായ കർമ്മങ്ങളെ സംബന്ധിച്ച് അതൊന്നും സാധ്യമല്ല. വൈദികമായ കർമ്മങ്ങൾ പൂർണ്ണമായും വൈദികം തന്നെ, അത് അലൗകികം തന്നെ. സ്മാർത്ഥ കർമ്മങ്ങൾ എങ്ങനെയാണ്? രണ്ടുമാകാം, ലൗകികവും ധാർമ്മികവുമാകാം. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ശ്രൗതമെന്നും സ്മാർത്ഥമെന്നും പറയുമ്പോൾ, ഇന്ന് സമൂഹം ഭൂരിപക്ഷം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവയല്ല, അത് കേവലം ലൗകികമാണ്. കാരണം അവിടെ ധർമ്മബോധമില്ല. മാത്രമല്ല, ഇന്ന് ധാർമ്മികമായി കർമ്മം ചെയ്യുക പ്രയാസമാണ്. ധർമ്മത്തെ വേണമെങ്കിൽ ധർമ്മത്തെ മനസ്സിൽ സൂക്ഷിക്കാം. സത്യം, ധർമ്മം, നീതി, ഇതെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളതല്ലാതെ കർമ്മത്തിൽ ഇതെല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രയാസമാണ്. കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വിരുദ്ധമായതുമൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. അത് കാലത്തിൽ വരുന്ന മാറ്റം, അത് മറ്റൊരു വിഷയമാണ്. അതെല്ലാം ചർച്ച ചെയ്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ആ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ തന്നെ പറയുന്നു നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ. അതാണ് അടുത്ത് പറയുന്നത്, വിശുദ്ധ സത്വസ്യത്തു നിഷ്കാമസൈവ ബാഹ്യാ അനിത്യാ സാധ്യ സാധന സംബന്ധ വിഹകൃത പൂർവകൃതാദ്വാ സംസ്കാരവിശേഷ ഉദ്ഭവാ വിരക്തസ്യ പ്രത്യേകാത്മവിഷയ ജിജ്ഞാസ പ്രവർത്തതേ. ഇവിടെ ഇനി ആ ഉപനിഷത് ഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. കേനേഷിതം, ആര് പ്രേരിപ്പിച്ചിട്ടാണ്, ആരുടെ ഇച്ഛയാൽ പ്രേരിതമായിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജിജ്ഞാസയാണ്. ഈ ജിജ്ഞാസയിൽ ഒരുവൻ എത്തിച്ചേരണമെങ്കിൽ അവൻ നിഷ്കാമനായിരിക്കണം എന്നാണ്. നിഷ്കാമനല്ലെങ്കിൽ ആത്മവിഷയമായ ഇച്ഛ വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് മനുഷ്യർ കർമ്മത്തിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷെ കാമനയോടുകൂടി കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ജിജ്ഞാസ വരുന്നില്ല, എന്താണ് ആത്മാവ് എന്ന് ജിജ്ഞാസ വരുന്നില്ല. ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും ജിജ്ഞാസ വരുന്നില്ല. ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നതും തന്റെ കാമനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുക്കന്മാരെ സമീപിക്കുന്നതും അതിനുവേണ്ടി തന്നെ, കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്, തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്. നിഷ്കാമനായിട്ടല്ല. എന്തുകൊണ്ട്? കാരണം ഇന്ന് മനുഷ്യൻ ലൗകികമായ കർമ്മങ്ങളിൽ മുഴുകുന്നവനാണ്. ശ്രൗത സ്മാർത്ഥ കർമ്മങ്ങൾ ആരും അനുഷ്ഠിക്കുന്നില്ല. ധർമ്മബോധത്തോടുകൂടി അവൻ കർമ്മം അനുഷ്ഠിക്കുന്നില്ല. അങ്ങനെ കർമ്മം അനുഷ്ഠിച്ചവന് ചിത്തശുദ്ധി വരുന്നില്ല. അതുകൊണ്ട് അവൻ നിഷ്കാമനാകുന്നില്ല. നിഷ്കാമനാകാത്തോണ്ട് അവൻ ആത്മജിജ്ഞാസയുണ്ടാകുന്നില്ല. അപ്പോൾ ഒരുവനിൽ ആത്മജിജ്ഞാസ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനിൽ നിഷ്കാമത്വം സംഭവിച്ചിരിക്കണം. ഏറെക്കുറെയെങ്കിലും സംഭവിച്ചിരിക്കും. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിക്കും. എനിക്ക് ആത്മജിജ്ഞാസയുണ്ട്, അതിശയം ഞാൻ സകാമനുമാണ്. പൂർണ്ണമായും നിഷ്കാമനാണെന്ന് പറയാൻ കഴിയും. രണ്ട് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? അത് ഈ കർമ്മത്തിൽ വരുന്ന ദോഷങ്ങൾ തന്നെ. അവന് കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല. കർമ്മങ്ങൾ അവന് വീണ്ടും കാമനകളെ ഉണ്ടാക്കുന്നു. എന്നാൽ അവന്റെ പൂർവ്വ പുണ്യം കൊണ്ട് അവന് നിഷ്കാമഭാവവും വരുന്നു. രണ്ടും ഒരുമിച്ചിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാം. ഇതിൽ ഏറ്റക്കുറച്ചിൽ വരാം. ചിലരിൽ നിഷ്കാമഭാവം ഏറിയിരിക്കും, കാമന കുറഞ്ഞിരിക്കും. ചിലരിൽ കാമന കൂടിയിരിക്കും, നിഷ്കാമഭാവം കുറഞ്ഞിരിക്കും. എന്തായാലും ഇവിടെ പറയുന്ന ആത്മവിദ്യയ്ക്ക് അധികാരിയാകുന്നതിന് അവൻ നിഷ്കാമനായിരിക്കണം. അവനവന് മനഃശുദ്ധി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അവൻ കർമ്മം അനുഷ്ഠിച്ചിരിക്കണം. ആ കർമ്മം അനുഷ്ഠിച്ച് അവന് കർമ്മത്യാഗം സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കർമ്മത്യാഗമെന്ന് കേട്ടുടനെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ പ്രവൃത്തികളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ചില പരാതി പറയും, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് തടസ്സമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും. അങ്ങനെ ചിലർക്ക് അനുഭവപ്പെടും. ചെയ്യുന്ന പ്രവൃത്തികൾ തനിക്ക് തടസ്സമായി അനുഭവപ്പെടുന്നു, തന്റെ ആത്മജിജ്ഞാസയ്ക്ക് തടസ്സമായി അനുഭവപ്പെടുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ശരി, അങ്ങനെ ആത്മജിജ്ഞാസയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ തടസ്സമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന കർമ്മങ്ങൾ. പക്ഷെ ഒരു കാര്യം എന്താണോ, ചെയ്യുന്ന കർമ്മങ്ങൾ ഉപേക്ഷിച്ച് പിന്നെ മറ്റൊരു കർമ്മത്തിൽ പിടിക്കരുത്. അത് അത് പാടില്ല. പിന്നീട് അവൻ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കണം, അതിന് കഴിയണം. പറയുന്നത് ശരിയാണ്, ഞാൻ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞാനിപ്പോൾ ആത്മനിഷ്ഠനായി തന്നെ ആയിരിക്കുന്നു. എന്താ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ മറ്റൊരു കർമ്മവും ചെയ്യാതിരിക്കുന്നു. അതല്ല, എന്റെ മനസ്സ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആത്മനിഷ്ഠനാകാൻ പറ്റും? വാചികവും കായികവുമായ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ പോരാ, മാനസികമായ കർമ്മത്തെ കൂടി ഉപേക്ഷിക്കും. സ്മൃതി രൂപത്തിനും ഭാവനാരൂപത്തിനും വരുന്ന കർമ്മങ്ങളെ കൂടെ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് ആത്മനിഷ്ഠനായിരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്നൊന്നും ആരോട് ചോദിക്കേണ്ട ആവശ്യം വരത്തി. അവൻ സർവകർമ്മ സന്യാസിയാണ്, അവനതിന് യോഗ്യനാണ്, അവനതിന് അർഹതയുണ്ട്. അങ്ങനെ ആകാത്ത പക്ഷം മിഥ്യാചാരനാവും. നമ്മളത് ചർച്ച ചെയ്തതാണ്. അവൻ്റെ കൂടെ നിഷ്കാമനെന്ന് കേൾക്കുമ്പോൾ എടുത്ത് ചാടരുത്. അതുകൊണ്ട് കാര്യമില്ല. അതതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണ് പറയുന്നത്. നിഷ്കാമസ്യ, അവനിൽ കാമനകളില്ല. ഐഹികമോ പാരത്രികമോ ആയ കാമനകളൊന്നുമില്ല. രണ്ടാമതൊരു കർമ്മത്തെ സ്വീകരിക്കേണ്ട ആവശ്യം അവന് വരുന്നില്ല. കർമ്മം അവൻ വേണ്ടുമെന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞു. കർമ്മപ്രേരണ ആന്തരികമായി സംഭവിക്കാതിരിക്കുന്നതാണ് മനഃശുദ്ധിയുടെ മറ്റൊരു ലക്ഷ്യം. ഒരു കർമ്മത്തെ വിട്ടിട്ട് മറ്റൊരു കർമ്മത്തെ പിടിക്കുന്നതാണ്, അതല്ല. അത്തരത്തിലവൻ നിഷ്കാമനാവും. അങ്ങനെ നിഷ്കാമനായിരിക്കുന്നവന് അവനെങ്ങനെയുള്ളവനാണ്? വിരക്തസ്യ, അവനാണ് വിരക്തനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിരക്തനായിരിക്കുക, രാഗമില്ലാതിരിക്കുന്നവൻ എന്നാണ്. രഞ്ജിക്കപ്പെട്ടത് അതാണ് രക്തം, വിരക്തം. അതിൽ നിന്ന് വിനിർമുക്തനായവൻ, രാഗരഹിതനായിരിക്കുന്നു. അത് പറയാൻ എത്ര എളുപ്പമാണ്, പക്ഷെ ആന്തരികമായി എത്ര പ്രയാസമുള്ള കാര്യമാണ് രാഗമുക്തി എന്ന് പറയുന്നത്. അപ്പൊ നിഷ്കാമനായാൽ അവൻ രാഗമുക്തനായിരിക്കണം. അവന് മാത്രമേ കർമ്മത്തെ ത്യജിക്കാൻ അധികാരമുള്ളൂ, അവനാണ് അധികാരി. അല്ലാത്തവൻ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് രാഗമുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും. ഇവിടെ അടുത്തിനി വരുമ്പോൾ പറയും, ആ സന്യാസം എന്ന് പറയുന്നത് യേഷണാത്രയ ത്യാഗമാണ്, അത് പൂർണമായും അത് വിരക്തി തന്നെയാണ്. അതിന് ബാഹ്യമായ ഈ വേഷഭൂഷാദികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്തുകൊണ്ട്? രാഗം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ശരീരത്തിലാണോ ഇരിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ ഏതെങ്കിലും കർണങ്ങളിലാണോ അതിരിക്കുന്നത്? അല്ല. രാഗം സ്ഥിതി ചെയ്യുന്നത് അന്ധകർണത്തിലാണ്, മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരിടത്ത് രാഗമില്ല, അത് വിഷയങ്ങളിലില്ല, സ്വന്തം ശരീരത്തിലില്ല. കേവലം അത് ആ ജീവനെ ആശ്രയിച്ചിരിക്കുകയാണ്, അവന്റെ അന്ധകർണത്തിലിരിക്കുകയാണ്. ആ രാഗത്തിൽ നിന്ന് ഉള്ള വിനർമുക്തി, അതിനാണ് വിരക്തി എന്ന് പറയുന്നത്. ആ രാഗത്തെയാണ് യേഷണ എന്ന് പറയുന്നത്. രാഗമുക്തി, അതാണ് സന്യാസം എന്ന് പറയുന്നത്. നമുക്കതറിയാം ഇന്നതാണെന്ന്. അറിയാത്തുള്ള കാര്യം ഞാൻ ബോധിപ്പിക്കുകയല്ല, ഉദ്ബോധിപ്പിക്കുകയല്ല. അറിവുണ്ടെങ്കിലും ഭ്രമിച്ചു പോകും, അതുകൊണ്ട് അത് ആവർത്തിക്കുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം അറിവില്ലാത്തവരാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നു. അറിവ് ആവശ്യത്തിൽ കൂടുതലുണ്ടെന്നുള്ള ഒരു ദോഷമേ ഉള്ളൂ.